മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. യൗസേപിതാവിന്റെ മകളും വചനക്കൊന്തയും. എല്ലാ മാസവും പ്രഗ്നൻസി കിറ്റ് വാങ്ങി പൈസ പോകുന്നതല്ലാതെ ഒന്നും കാണുന്നില്ല. ഇനി മാതാവിനെ പോലെ എനിക്കും വചനം മാംസം ധരിക്കേണ്ടി വരും ഒരു കുഞ്ഞിക്കാൾ കാണാൻ. ഫോണിലൂടെ അനിയത്തിയുടെ വാക്കുകൾ. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. കുഞ്ഞില്ല എന്നതിനേക്കാൾ സങ്കടം വിശേഷമൊന്നും ആയില്ലേ എന്ന ചിലരുടെ ചോദ്യമാണ്. ഏകസ്ഥ ജീവിതം നയിക്കുന്ന എന്നോട് ഇവൾ എന്തിനിങ്ങനെ പരാതി പറയുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അതിനവൾക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥനക്കാരിയായ ചേച്ചി ഈശോയോട് പറഞ്ഞ് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വാങ്ങിക്കൊടുക്കണം. നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ശരിയാണോ എന്നാണ് അവളുടെ ചോദ്യം. പൊതുവെ വ്യക്തിപരമായ വിഷയങ്ങൾ ഞാൻ ഈശോയുടെ പരാതിപ്പെട്ടിയിൽ നിക്ഷേപിക്കാറില്ല എന്നറിയാവുന്നതിൻ്റെ കലിപ്പ്. അതാണ് ഈ വാക്കുകൾക്ക് പിറകിലെ ചേതോ വികാരം. എങ്ങനെയെങ്കിലും അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു നോക്കി. മോളെ 2 വർഷമല്ലേ ആയുള്ളൂ, വിഷമിക്കണ്ട, തക്ക സമയത്ത് ഈശോ പ്രവർത്തിക്കും. ഇപ്പോൾ ദേഷ്യം കണ്ണീരായി മാറി. അവളുടെ കരച്ചിൽ എൻ്റെ ബലഹീനത ആണെന്ന് അറിയാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഡയലോഗ്, ഞാൻ പ്രാർത്ഥിക്കാം. ഫോണിലായതുകൊണ്ട് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷേ അവളുടെ മുഖഭാവം എനിക്ക് ഊഹിക്കാം. ഡബിൾ സന്തോഷത്തിലായിരിക്കും. ഞാൻ ഈശോയെ ചിലപ്പോഴൊക്കെ വരച്ച വരയിൽ നിർത്താറുള്ളത് ഓർത്തു. അതൊക്കെ നോക്കിയാൽ ഇവൾ ചെയ്തത് ഒന്നുമല്ല. ആ 30 വിശുദ്ധ യൗസേപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ ചില സുഹൃത്തുക്കൾക്കൊപ്പം പോയി. അവരോടും പറഞ്ഞു അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സന്തോഷത്തോടെ അവർ അപേക്ഷ സ്വീകരിച്ചു. ഞാൻ അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി ഉയർന്നു നിൽക്കുന്ന യൗസേപിതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി. അനിയത്തിയുടെ നാമഹേതുക വിശുദ്ധനാണ് യൗസേപിതാവ് എന്നതുകൊണ്ട് അവളെ യൗസേപിതാവിൻ്റെ മകളെന്നാണ് വിളിക്കുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ യൗസേപിതാവേ, അങ്ങ് 2 വർഷം മുൻപ് വിവാഹം കഴിപ്പിച്ചു വിട്ട അങ്ങയുടെ മോൾക്ക് വിശേഷമൊന്നും ആയില്ലെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അതിവിടെ സമർപ്പിക്കാൻ വന്നതാണ്. പാവം യൗസേപിതാവ് ദയനീയമായി എന്നെ നോക്കുകയാണ്. ഇന്ന് 30, അടുത്ത 30 ആകുമ്പോൾ നീ ഒരു കുഞ്ഞിനെ കൊടുത്തേക്കണേ. മനസ്സമാധാനത്തോടെ ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി. എന്തായാലും അനിയത്തിയുടെ പരാതി ഹൈക്കമാൻഡിന് കൊടുത്തു എന്ന് സന്തോഷപൂർവ്വം അവളെ അറിയിച്ചു. ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്താനും പറഞ്ഞു. അതെല്ലാം അങ്ങനെ കൃത്യമായി മുന്നോട്ട് പോയി. മാസങ്ങൾ കടന്നുപോയി. ഇനി 1 മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഹൈക്കമാൻഡിൽ പരാതി ചെന്നിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞുപോയ 11 മാസവും ഞാൻ കൂളായി നടന്നു. പക്ഷേ ഇനി 30 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മുറിയിലെ വിശുദ്ധ യൗസേപിതാവിൻ്റെ രൂപത്തിന് മുന്നിൽ ഇടയ്ക്കിടെ ചെന്നെത്തി നോക്കും. എന്നെ നാണം കെടുത്തരുത് എന്ന് പറയാൻ. ലോകത്തിലെ ഏറ്റവും ചർച്ചാവിഷയമായ ഗർഭാവസ്ഥ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത വ്യക്തിയല്ലേ? ആ ഒരു ധൈര്യം മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് യൗസേപിതാവ് തന്നതുപോലെ ഒരു ചിന്ത മനസ്സിലെത്തി. അവൾ അന്ന് പറഞ്ഞത് കളിയായിട്ടാണെങ്കിലും വചനം അവളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നതിനായി പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തു ചില ദൈവവചനങ്ങൾ. എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു. ചൊല്ലാൻ ജപമാല ഉപയോഗിക്കാമെന്നുകൂടി സൂചിപ്പിച്ചു. അങ്ങനെ അവൾ ആ വചനക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. 1 വചനക്കൊന്ത ആരംഭിച്ചത്. ഇടയ്ക്കിടെ പുള്ളിക്കാരി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ സമാധാനിപ്പിച്ചു, 30 സമയമുണ്ട്. ഒടുവിൽ ക്ലൈമാക്സ് അടുക്കലെത്തി. 29 എൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അല്പം താളം തെറ്റി തുടങ്ങിയോ എന്നൊരു സംശയം. ഞാനും വിളിച്ചു കരഞ്ഞു. എൻ്റെ ചങ്ക് നസ്രായൻ്റെ നിലവിളി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. രാത്രിയായി. അനിയത്തിയുടെ ഫോൺ കാൾ ഭയന്ന് ഞാൻ ഉറങ്ങാതെ കിടക്കുകയാണ്. ഒടുവിൽ ഭയന്നത് തന്നെ സംഭവിച്ചു. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു. എവിടെ നിന്നോ ധൈര്യം സംഭരിച്ച് കോൾ എടുത്തു. ചേച്ചി, ഒരു വിശേഷമുണ്ട്. പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. എൻ്റെ ശരീരം ഭൂമിയിലുണ്ടോ എന്ന് ഞാൻ തൊട്ടു നോക്കി. എന്തായാലും സ്വർഗത്തിലും ഭൂമിയിലുമെല്ലാം ഒരുപോലെ സന്തോഷം. ഫോൺ കോൾ അവസാനിപ്പിച്ച് ഈശോയുടെ അടുത്ത് അല്പനേരം ചെന്നിരുന്നു. ഈശോയെ കെട്ടിപ്പിടിച്ച് തുരുതുരെ ചുംബിച്ചു. തിരുവചനത്തിലൂടെ ഈശോ തൻ്റെ സന്തോഷം പങ്കുവച്ചു. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. 55:10-11.